السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، إله الأولين والآخرين، وأشهد أن محمدا عبده ورسوله أشرف الأنبياء والمرسلين، صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين ومن سن بسنته إلى يوم الدين، أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദുറൂസും ഫി ഫിഖ്ഹി സിയാം, നോമ്പിൻ്റെ കർമ്മശാസ്ത്ര പാഠങ്ങൾ എന്ന വിഷയമാണ് നമ്മൾ കഴിഞ്ഞ ദർസ് മുതൽ തുടങ്ങിയിട്ടുള്ളത്. ഇന്നതിൻ്റെ രണ്ടാമത്തെ ദർസാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ നമ്മൾ സംസാരിച്ച കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തെ ദർശനം നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. ഇന്ന് ഇൻഷാഅള്ളാ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട മസാലകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില നോമ്പുമായി ബന്ധപ്പെട്ട ചില ആമുഖങ്ങളാണ് ഇൻഷാഅള്ളാ ഇന്നത്തെ ദർശനം ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. അതിലൊന്നാമത്തെ കാര്യമായി നമ്മൾ സംസാരിക്കുന്നത് നോമ്പിൻ്റെ നിർവചനമാണ്. ഭാഷാപരമായും മതപരമായും സാങ്കേതികപരമായും നോമ്പിൻ്റെ അർത്ഥമെന്ത്, എന്താണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടോ, എന്തിനാണ് ഇപ്പോൾ നിർവചനം പറഞ്ഞു തുടങ്ങുന്നത്, നോമ്പിൻ്റെ അർത്ഥം പറഞ്ഞു തുടങ്ങുന്നത്, നോമ്പ് എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ, പിന്നെന്തിനാ അതിനെക്കുറിച്ചൊരു പ്രത്യേക നിർവചനം പറഞ്ഞു തുടങ്ങുന്നത്. ശരിയാണ്, നോമ്പെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് മറ്റുള്ള വിഭാഗത്തുകൾ പോലെ. പക്ഷേ ഒരു കാര്യത്തിൻ്റെ നിർവചനം, ഒരു കാര്യത്തെ അതിൻ്റെ വാചകത്തിലൂടെ നിർവചിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ രൂപം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏത് കാര്യത്തെ നിർവചിക്കുമ്പോഴും അതിൻ്റെ ആദ്യം അതിൻ്റെ അറബിയിൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം എന്താണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാദ്യം ഭാഷാപരമായ അതിൻ്റെ അർത്ഥമെന്ത് എന്നാദ്യം പറയും. എന്നിട്ട് ഷറഈയായി അഥവാ അല്ലെങ്കിൽ സാങ്കേതികപരമായി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുകയാണ് ചെയ്യുക. അതേത് കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കൂ, അസ്സലാത്ത് നമുക്കറിയാം നിസ്കാരമാണ്, പക്ഷെ അതിൻ്റെ ഭാഷാപരമായി അതിൻ്റെ അർത്ഥം അദ്വാ എന്നാണ്, പ്രാർത്ഥന എന്നാണ്. പക്ഷെ ഫിഖ്ഹിൽ അഥവാ ഷറഈയിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഒരു തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രത്യേകതരം ഇബാദത്താണ് നമസ്കാരം. അതാണ് അതിൻ്റെ ഷറഈയായ അൽ ഇസ്തിലാഹി ആയിട്ടുള്ള മഅന. അതുപോലെ തന്നെയാണ് ഇവിടെ സൗമിൻ്റെ കാര്യം, നോമ്പിൻ്റെ കാര്യം. അതിന് സൗമ എന്നുള്ള വാക്കിന് ഭാഷാപരമായ ഒരു അർത്ഥമുണ്ട്. ഇനി അത് അതുകൊണ്ട് ഷറഈയിൽ ദീനിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഭാഷാപരമായി ഇതിൻ്റെ മാന നോക്കുകയാണെങ്കിൽ സാമ യസൂമു എന്ന ക്രിയയിൽ വരുന്ന സൗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിൻ്റെ അർത്ഥം അൽ ഇംസാഖു അനി ശൈഇ വത്തർക്കു ലഹു, അഥവാ ഒരു കാര്യം ഉപേക്ഷിക്കുക, ഒരു കാര്യം ഒഴിവാക്കുക, അല്ലെങ്കിൽ തടഞ്ഞു വെക്കുക, പിടിച്ചു നിർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തൽ, തടഞ്ഞു നിർത്തൽ, ഒരു കാര്യം ഒഴിവാക്കൽ, ഉപേക്ഷിക്കൽ എന്നൊക്കെയാണ് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം. അതെന്തു ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, പാനീയങ്ങളായിക്കോട്ടെ, സംസാരം, അതുപോലെ തന്നെ സഞ്ചാരം, എന്ത് തന്നെ ഒഴിവാക്കിയാലും ഉപേക്ഷിച്ചാലും അതിന് സ്വാമ എന്നും ഉപയോഗിക്കാറുണ്ട്. ഭാഷയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുമുണ്ട്, മുൻഗാമികൾ കവികളൊക്കെ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിലും പരിശുദ്ധ ഖുർആനിലും അള്ളാഹു സുബ്ഹാനഹു വതആല മറിയം അലൈഹി സലാം അവരുമായി ബന്ധപ്പെട്ട സംഭവം പറയുന്ന കൂട്ടത്തിൽ, ഞാനിനി ആളുകളോട് സംസാരിക്കില്ല എന്ന് അവർ പറയുന്നതായി അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാൻ സാധിക്കും. ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ എന്നാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ. അപ്പോൾ അതാണ് അതിൻ്റെ ഭാഷാപരമായിട്ടുള്ള മാന. ഒരു കാര്യം ഉപേക്ഷിക്കുക, ഒഴിവാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മാന. ഇനി സാങ്കേതികപരമായി അല്ലെങ്കിൽ ഷറഈയായി സൗം നോമ്പ് എന്നുള്ളതിൻ്റെ മാന എന്താണ്? അത് പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്, ഷറഈയായി സൗം എന്ന് പറഞ്ഞാൽ التعبد لله بالإمساك عن الأكل والشرب والجماع وسائر المفطرات من طلوع الفجر إلى غروب الشمس. അതായത് التعبد لله അല്ലാഹുവിനുള്ള ഇബാദത്തായി അഥവാ അല്ലാഹുവിനുള്ള ഇബാദത്ത് എന്നുള്ള നിയത്തോടു കൂടി സൂര്യോദയം മുതൽ അഥവാ പ്രഭാതോദയം മുതൽ, സൂര്യോദയം അല്ല പ്രഭാതം പുലരി ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണം, അതുപോലെ തന്നെ പാനീയം, അതുപോലെ തന്നെ ഭാര്യയുമായി ഭാര്യയുമായുള്ള ബന്ധം, ലൈംഗിക ബന്ധം, അതുപോലെ മറ്റു നോമ്പിനെ മുറിക്കുന്ന മറ്റുള്ള നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കൽ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒഴിവാക്കൽ, ഉപേക്ഷിക്കൽ എന്നതാണ് നോമ്പിൻ്റെ ശരഈയായിട്ടുള്ള മാന. അപ്പോൾ ഇതാണ് ശരഈയായി നോമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫജർ ഉദിച്ചത് മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണം, വെള്ളം, ലൈംഗിക ബന്ധം തുടങ്ങി നോമ്പിനെ മുറിച്ചു കളയുന്ന മറ്റൊക്കെ കാര്യങ്ങളുണ്ടോ അവയൊക്കെ അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് എന്നുള്ള നിലക്ക് ഒഴിവാക്കുക. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് എന്ന നിയത്തോടുകൂടി ആ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക എന്നതാണ് നോമ്പ് എന്നതുകൊണ്ട് ശരഈ ഉദ്ദേശിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു നിർവചനത്തിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? നോമ്പിൻ്റെ അർക്കാനുകൾ, സ്തംഭങ്ങൾ ഏതൊക്കെയെന്ന് ഈ ഒരു നിർവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ ഒരു നിർവചനത്തിൽ ഒന്നാമത് പറഞ്ഞ കാര്യം എന്താണ്? അത്തഅബ്ദുലില്ല, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്ത് എന്നുള്ള നിയത്തോടു കൂടി. അപ്പം നിയത്താണ് ഇവിടെ നിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്ലാസാണ്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ ഒട്ടേറെ ആയത്തുകളുണ്ട്, ഏത് അമലും അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിന് രണ്ട് ഷർത്തുണ്ട്. അതിലൊന്നാമത്തെ ഷർത്ത് ഏതാണ്? അത് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം, ഇഖ്ലാസോടുകൂടിയായിരിക്കണം ആ അമല് നിർവഹിച്ചിരിക്കേണ്ടത്. അഥവാ മറ്റാരെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള മോഹങ്ങളോ കൊണ്ടോ മറ്റുള്ള ദുനിയവിയായ ആഗ്രഹങ്ങളോ മോഹങ്ങളോ ഒന്നും അതിൽ വരാൻ പാടില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ഒരു തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ആ അമല് ഇബാദത്ത് ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇവിടെയും നോമ്പിൻ്റെ ഒന്നാമത്തെ റുക്കിനായി ഈ ഒരു നിർവചനത്തിലുള്ള എന്താണ്? അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് എന്ന നിയത്തോടുകൂടി, അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് എന്നുള്ള നിയത്തോടുകൂടി. അപ്പം നിയത്താണ് ഇതിൻ്റെ തെളിവ്. ഒരുപാട് ആയത്തുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്, ഹദീസ് ഉമർ എന്ന് പറയ പേരിൽ അറിയപ്പെടുന്ന ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വഇന്നമ ലികുല്ലി മ്രിഇൻ മാ നവ എന്ന ഹദീസ്, അമലുകളെല്ലാം പരിഗണിക്കപ്പെടുന്നത് നിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ആ ഹദീസും നിയത്തിന് തെളിവാണ്. അപ്പോൾ ഒന്നാമത്തെ റുക്കിന് ഇഖ്ലാസ്, ഇഖ്ലാസു നിയ്യ, നിയത്ത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം നോമ്പെടുക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയത്ത് എന്നുള്ളത് രണ്ട് തരത്തിൽ വരും പണ്ഡിതന്മാർ പറയുന്നതായി കാണാൻ സാധിക്കും. അഥവാ ഒന്ന്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഒരമല് ചെയ്യുന്നത് എന്ന് കരുതുക. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖ്ലാസു നിയ്യ, അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാനുള്ളത്. അതാണ് ഒന്നാമത്തെ നിയത്തിൻ്റെ ഒന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ ഭാഗം അതാണ്. അതുപോലെ തന്നെ അതിന് ഇന്നമല്ലാമാലു ബിന്നിയാത്തുള്ള ഹദീസ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഹദീസിൽ നമുക്ക് അതിനെ തെളിവ് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയ ഒരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നതായി പറഞ്ഞിട്ടുണ്ട്, യദഉ തആമഹു വശറാബഹു വശഹവതഹു മിൻ അജ്ലി, നോമ്പുകാരൻ അവൻ്റെ ഭക്ഷണവും അവൻ്റെ പാനീയവും അവൻ്റെ വെള്ളവും അവൻ്റെ ലൈംഗിക ബന്ധവുമൊക്കെ അവൻ ഒഴിവാക്കുന്നു, മിൻ അജ്ലി, എനിക്ക് വേണ്ടി. അപ്പോൾ അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മളത് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് ഇഖ്ലാസു നിയ്യ, ഒന്നാമത്തെ നിയ്യത്തിൻ്റെ ഭാഗം. രണ്ടാമത്തെ രീതി, രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് ഏത് അമലാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കരുതിയിരിക്കണം, നിർണയിച്ചത് കരുതിയിരിക്കണം, അത് നിയ്യത്താക്കിയിരിക്കണം. അഥവാ നിർബന്ധമായ, ഇപ്പോൾ നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും ഒക്കെ നിർബന്ധമായ നിസ്കാരമാണോ നിർബന്ധമായ കാര്യമാണോ, അപ്പോൾ നോമ്പിൻ്റെ വിഷയത്തിൽ നിർബന്ധമുള്ള നോമ്പാണോ അതുപോലെ തന്നെ ഐച്ഛികമായ സുന്നത്തായ നോമ്പാണോ എന്ന് നമ്മൾ നിയ്യത്തിൻ്റെ കൂടെ കരുതിയിരിക്കണം.
അതാണ് നിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. ഈ നിയത്ത് ഇറങ്ങട്ടെ ഫജറിന് മുമ്പായി തന്നെ കരുതിയിരിക്കേണ്ടതാണ്, നിയത്ത് വെച്ചിരിക്കേണ്ടതാണ്. അത് അതുമായി ബന്ധപ്പെട്ട ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാൻ സാധിക്കും. മല്ലം യുബയ്യിത്തു നിയ്യത്ത് ഖബ്ല ഫജ്രി ഫലാ സിയാമ ലഹു എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. അഥവാ അത് അതുമായി ബന്ധപ്പെട്ട ഇൻഷാ അള്ളാ നിയത്തുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദീകരണം അതിൻ്റെ നിയത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് പറയാവുന്നതാണ് ഇൻഷാ അള്ളാ. വിശദീകരണം ഇൻഷാ അള്ളാ പിന്നീട് വരും. എന്താണ് നിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ നിയത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ പാലിക്കേണ്ടത് എന്നൊക്കെ ഇൻഷാ അള്ളാ കൂടുതൽ സംസാരം വിശദീകരണം വരുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ സംസാരിക്കാം. അപ്പോൾ ഇതാണ് നോമ്പിൻ്റെ ഒന്നാമത്തെ റുക്ൻ, നോമ്പിൻ്റെ സ്തംഭങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്. ചില ഉലമാക്കൾ ഇതിനെ ഇത് ഷർത്തായി പരിഗണിച്ചിട്ടുണ്ട്, നിബന്ധനയാണെന്ന് പറഞ്ഞവരുണ്ട്. റുക്നല്ല, നിബന്ധനയാണ്. എന്തായാലും ഇതാണ് ഒന്നാമത്തെ റുക്ന, തഅബ്ദുലില്ലാഹ് അഥവാ ഇഖ്ലാസു നിയ്യ. രണ്ടാമത്തെ റുക്ന, നോമ്പിൻ്റെ രണ്ടാമത്തെ റുക്ന, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ നിർവചനത്തിൽ പറഞ്ഞല്ലോ, ഭക്ഷണം, വെള്ളം, അതുപോലെ തന്നെ ലൈംഗിക ബന്ധം, അതുപോലെ തന്നെ മറ്റ് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പം ഇതാണ് രണ്ടാമത്തെ റുക്ന്. ഇതിനുള്ള തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അതിന് തെളിവാണ്. ഖുദ്സിയായ ഹദീസ്, യദഉ തആമഹു, അവൻ അവൻ്റെ ഭക്ഷണവും പാനീയവും അതുപോലെ തന്നെ അവൻ്റെ ലൈംഗിക ആഗ്രഹങ്ങളൊക്കെ അവൻ ഒഴിവാക്കുന്നു, മിൻ അജ്ലി, എനിക്ക് വേണ്ടി. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ രണ്ടാമത്തെ റുക്ന്. ഈ വിഷയത്തിലുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ഇൻഷാ അള്ളാ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ പറ്റി സംസാരിക്കുമ്പോൾ വരുന്നതാണ് ഇൻഷാ അള്ളാ. അതുമായി ബന്ധപ്പെട്ട അവിടെ സംസാരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വിശദീകരിക്കാം. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയാണ്, രണ്ടാമത്തെ റുക്ന് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ റുക്നാണ് നോമ്പ് നോക്കുന്ന സമയം. അതെന്താണ് നമ്മൾ നിർവചനത്തിൽ പഠിച്ചത്? മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, ഫജ്റിൻ്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ. അപ്പോൾ ഇതാണ് നോമ്പ് നോക്കുന്ന സമയം. ഈ സമയത്ത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ മൂന്ന് റുക്നുകളാണ് നോമ്പിനുള്ളത്. റുക്ന് എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരന്മാരെ? റുക്ന് എന്ന് പറഞ്ഞാൽ സ്തംഭം, തൂണ് എന്നൊക്കെ നമുക്ക് പറയാം. അഥവാ ഒരു കാര്യം തൂണും മേലാണ് പടുക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അതില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. അതുപോലെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ റുക്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ സലാത്തിൻ്റെ റുക്നുകൾ പഠിച്ചിട്ടുണ്ട്, ഇസ്ലാമിൻ്റെ റുക്ന് അഞ്ചാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അർക്കാനുൽ ഇസ്ലാം, അർക്കാനുൽ ഈമാൻ ഒക്കെ. അപ്പോൾ അതാണ് റുക്ന് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഇതിലേതെങ്കിലും റുക്ന് ഇല്ലാതായാൽ നോമ്പ് എന്നൊരു സംഗതിയില്ല. അപ്പോൾ ഇതാണ് റുക്ന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയ്യത്ത്, അതുപോലെ തന്നെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, അവയൊക്കെ ഒഴിവാക്കുക. മൂന്നാമത്തെ കാര്യം നോമ്പിൻ്റെ സമയം, പകല് മുഴുവൻ, ഫജർ മുതൽ സൂര്യാസ്തമയം വരെ, ഈ സമയത്ത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാൻ പാടില്ല. അപ്പം ഇങ്ങനെ മൂന്നോളം റുക്നുകളാണ് പണ്ഡിതന്മാർ പറയുന്നതായി കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമത് പറഞ്ഞ റുക്നിൻ്റെ തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ ഒരു ആയത്താണ്, وكلوا واشربوا حتى يتبين لكم الخيط الابيض من الخيط الاسود من الفجر. നിങ്ങൾ കുടിച്ചോളൂ, തിന്നോളൂ, ഏതുവരെ പുലരിയുടെ രാത്രിയിൽ നിന്നും പുലരിയുടെ വെളുപ്പ് നിങ്ങൾക്ക് വ്യക്തമാകുന്നതുവരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അഥവാ ഫജറിന് ശേഷം പിന്നെ ഭക്ഷണം, പാനീയങ്ങൾ പാടില്ല എന്നർത്ഥം. ഫജർ മുതൽ പിന്നെ ഗുറൂബ് ശംസ് വരെ, സൂര്യാസ്തമയം വരെ അത് പാടില്ല. അപ്പോൾ ഇതാണ് നോമ്പിൻ്റെ മൂന്നാമത്തെ റുക്ന് അഥവാ സമയം. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു വിഷയം, നോമ്പ് എന്നുള്ളത് പല തരത്തിലുണ്ട്. നോമ്പ് പല ഇനങ്ങളിലുണ്ട്, അതേതൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്നാമത്തെ നോമ്പിൻ്റെ ഇനം എന്നുള്ളത്, നോമ്പിൻ്റെ ഒന്നാമത്തെ ഇനം എന്നുള്ളത് അസ്സൗമുൽ മഫ്റൂദ്, അസ്സൗമുൽ വാജിബ്, നിർബന്ധമായ നോമ്പാണ്. അഥവാ നിർബന്ധമായ നോമ്പ് രണ്ട് നിലക്കാണുള്ളത്. ഒന്ന്, അടിസ്ഥാനപരമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള നോമ്പാണ്. അതേതാണ്? റമദാൻ മാസത്തിലെ നിർബന്ധമായ നോമ്പ്. അത് അതായിക്കോട്ടെ, ഖദ ആയിക്കോട്ടെ, അഥവാ റമദാനിൽ നോക്കുന്നതാണെങ്കിലും അല്ല റമദാനെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഖദ ആയി നോക്കുന്നതാണെങ്കിലും അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവൻ്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു തആല നിർബന്ധമാക്കിയ കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ രീതി, നിർബന്ധമായ നോമ്പിൻ്റെ ഒന്നാമത്തെ രീതി. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു തആല അടിസ്ഥാനപരമായി അവൻ്റെ മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാക്കിയതല്ലെങ്കിലും അവൻ്റെ ചില പ്രവർത്തനങ്ങളുടെ കാരണത്താൽ, അവനിൽ സംഭവിച്ച ചില പ്രവർത്തനങ്ങളുടെ കാരണത്താൽ അവൻ്റെ മേൽ നിർബന്ധമായി തീരുന്ന നോമ്പുകളാണ്. ഏതുപോലെയാണത്? കഫാറത്ത്, പ്രായശ്ചിത്തമായി ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല പല വിഷയത്തിലും പ്രായശ്ചിത്തമായി നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്, ആ രൂപത്തിലുള്ള നോമ്പ്. അതുപോലെ തന്നെ നേർച്ച ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ നോമ്പ് നോക്കുക എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതൊന്നും അടിസ്ഥാനപരമായി അള്ളാഹു അവൻ്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമല്ല, മറിച്ച് ആ മുസ്ലിം അവൻ്റെ ചില കാരണങ്ങളാൽ അവൻ തന്നെ അവൻ്റെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള കാരണങ്ങളാണ്, നോമ്പുകളാണ് അത്. ഇങ്ങനെ രണ്ട് തരത്തിലാണ് നിർബന്ധമായ നോമ്പുള്ളത്. ഒന്ന്, റമദാനിലെ ഫർള് നോമ്പ്. രണ്ടാമത്തെ രീതി, കഫാറത്തുകൾ. പലതരത്തിലുള്ള പ്രായശ്ചിത്തങ്ങളുണ്ടല്ലോ. നോമ്പിൻ്റെ പകലിൽ ഭാര്യയുമായി ലംഘിബന്ധത്തിലേർപ്പെട്ടാൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് നോക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്. അതിൽ വേറെ വിശദീകരണങ്ങളുണ്ട് ഇൻഷാ അള്ളാഹ്, അതാതുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് വിശദീകരിക്കാം. എന്നിരുന്നാലും അത് കഫാറത്തിൻ്റെ നോമ്പാണ്. അതുപോലെ തന്നെ കഫാറത്തു ദിഹാർ, അതുപോലെ തന്നെ നേർച്ചയുള്ള നോമ്പ്. ഇതാണ് നോമ്പിൻ്റെ ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനം, നിർബന്ധമായ നോമ്പ്. രണ്ടാമത്തെ ഇനം, അസ്തൗമുൽ മസ്നൂൻ, അവ നിർബന്ധമല്ലാത്ത ഐച്ഛികമായ സുന്നത്തായ നോമ്പുകൾ. ഏതുപോലെ? അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഹദീസിലൂടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഏതൊക്കെ നോമ്പുണ്ടോ അതൊക്കെ സുന്നത്തായ നോമ്പാണ്. അഥവാ റമദാനല്ലാത്ത പ്രോത്സാഹിപ്പിച്ച മറ്റുള്ള നോമ്പുകളൊക്കെ ഏതൊക്കെയാണത്? നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമുള്ള സുന്നത്ത് നോമ്പ്, അതുപോലെ തന്നെ അയ്യാമുൽ ബീദിലുള്ളത്, അതുപോലെ തന്നെ മാസത്തിൽ മൂന്ന് ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഷവ്വാലിലെ ആറ് നോമ്പ്, ആഷൂറ അറഫ നോമ്പ്, അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നോമ്പ്, അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് സുന്നത്തായ നോമ്പുകൾ കാണാൻ സാധിക്കും. ഇതാണ് നോമ്പിൻ്റെ രണ്ടാമത്തെ ഇനം, സുന്നത്തായ നോമ്പ്, നിർബന്ധമല്ലാത്ത സുന്നത്തായ നോമ്പ്. മൂന്നാമത്തെ ഇനം, നോമ്പിൻ്റെ മൂന്നാമത്തെ ഇനം എന്നുള്ളത് അസ്ഫൗമുൽ മക്രൂഹ് അവിൽ മുഹറം, നിഷിദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട നോമ്പ്. അത് ചില നോമ്പുകളെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചിലർ ഹറാമാണെന്നും ചിലർ ഹറാമല്ല എന്നും പറഞ്ഞ ചില നോമ്പുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും ഒരുമിച്ച് പറഞ്ഞത്. ഹറാമാക്കപ്പെട്ട നോമ്പ് നോക്കൽ, നിഷിദ്ധമാക്കപ്പെട്ട ചില നോമ്പുകൾ, കറാഹത്താക്കപ്പെട്ട ചില നോമ്പുകൾ. അതേതൊക്കെയാണ്? വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോക്കുക എന്നുള്ളത്, ശനിയാഴ്ച മാത്രമായി നോമ്പ് നോക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ തുടർച്ചയായി സൗമുൽ വിസാൽ, ഇൻഷാല്ലാ അതൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇൻഷാല്ലാ. അതുപോലെ തന്നെ സൗമുദ്ദഹർ, മുഴുവൻ കൊല്ലം മുഴുവൻ നോമ്പ് നോക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ ഒരു ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഭാര്യ സുന്നത്ത് നോമ്പ് നോക്കുക എന്നുള്ളതൊക്കെ, ഈ വിഷയങ്ങളൊക്കെയാണ് ഈ ഒരു ഇനത്തിൽ പെടുന്നത്. അഥവാ നിഷിദ്ധമാക്കപ്പെട്ട അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട നോമ്പ്. ഇൻഷാല്ലാ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അഥവാ സുന്നത്തായ നോമ്പും ഹറാമായ അല്ലെങ്കിൽ കറാഹത്താക്കപ്പെട്ട നോമ്പുമായി ബന്ധപ്പെട്ട വിശദീകരണമൊക്കെ നമുക്ക് ഇൻഷാല്ലാ ഫർള് നോമ്പിനെ കുറിച്ച്, റമദാനിലെ ഫർള് നോമ്പിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം, അതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ചർച്ചകളും കഴിഞ്ഞതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം, അവസാന ഭാഗത്ത് ഈ സുന്നത്തായ നോമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയി വിശദീകരിച്ച് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കറാഹത്താക്കപ്പെട്ട ഹറാമാക്കപ്പെട്ട നോമ്പിനെ കുറിച്ചും ആ വിഷയത്തിൽ വന്ന പണ്ഡിത അഭിപ്രായങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ് ഇൻഷാല്ലാ. അതുപോലെ തന്നെ നിർബന്ധമായ നോമ്പിൽ കഫാറത്തിൻ്റെ നോമ്പും അതുപോലെ തന്നെ നേർച്ചയുള്ള നോമ്പിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ നമ്മൾ ആദ്യമായി സംസാരിക്കുന്നത് റമദാനിലെ നിർബന്ധമായ നോമ്പിനെ കുറിച്ചാണ്, അതിൻ്റെ വിധി എന്താണെന്നൊക്കെയാണ്. റമദാനിലെ നോമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു റമദാനിലെ നോമ്പ് എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെ മേലും മുസ്ലിമായ ആണിന്റെയും പെണ്ണിന്റെയും മേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. റമദാൻ അഥവാ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ രണ്ടാം വർഷം ഷാബാൻ മാസത്തിലാണ് റമദാൻ നോമ്പ് നിർബന്ധമായി നിശ്ചയിക്കപ്പെട്ടത്. അങ്ങനെയാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 റമദാൻ നോമ്പുകൾ നോറ്റിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഹിജ്റ രണ്ടാം വർഷം ഷാബാനിലാണ് ഇത് നിർബന്ധമാക്കപ്പെടുന്നതെങ്കിൽ ആ രണ്ടാം വർഷമുള്ള റമദാൻ നോമ്പും, ഷാബാൻ കഴിഞ്ഞിട്ടാണല്ലോ റമദാൻ, അതിനുശേഷം വന്ന റമദാൻ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11 വർഷം റബീഉൽ അവ്വലിലാണ്. അപ്പോൾ 9 നോമ്പ് റമദാൻ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോറ്റിട്ടുണ്ട് എന്നർത്ഥം. ഇനി എന്താണ് റമദാനിലെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് തെളിവെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും അറിഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രം സൂചിപ്പിക്കും. റമദാൻ നോമ്പ് വാജിബാണ് എന്നുള്ളതിന് കിതാബും സുന്നത്തും ഇജ്മാഉം തെളിവാണ്. നമുക്കറിയാം റമദാൻ എന്നുള്ളത്, റമദാൻ നോമ്പ് എന്നുള്ളത് ഇസ്ലാം കാര്യത്തിലെ 4 റുക്നാണ്. ഇസ്ലാം അർക്കാനുൽ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 4 റുക്നായിട്ടാണ് നോമ്പ് ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നോക്കൂ, ഖുർആനിലുള്ള തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുതിബ അലൈക്കുമുസ് സിയാം, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, കുതിബ അലൈക്കുമുസ് സിയാം കമ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായിരിക്കണം. ഇതാണ് ഒന്നാമത്തെ തെളിവ്. അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും പറഞ്ഞു, ഫമൻ ഷഹിദ മിൻകും ഷഹറ ഫലിയസും, ആ മാസത്തിൽ ആര്, അഥവാ റമദാൻ മാസത്തിൽ ആര് ഹാജറുണ്ടോ നാട്ടിലുണ്ടോ, ഫലിയസും, അവൻ നോമ്പ് നോക്കട്ടെ, കൽപ്പനയാണ്. അപ്പോൾ ഈ രണ്ടായത്തുകളാണ് അല്ലാഹു ഖുർആനിൽ നിന്ന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് ഉള്ള തെളിവ്. എന്റെ സുന്നത്തുകൾ ഹദീസുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടേറെ തെളിവുകൾ കാണുവാൻ സാധിക്കും. അതിലൊന്നാമത്തേതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇസ്ലാമിക പഞ്ചസ്തംഭങ്ങളിൽ 4 കാര്യമായിട്ടാണ് നോമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിനുള്ള ഹദീസ് എന്താണ്? നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഹദീസാണ് ഹദീസു ജിബ്രീൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ജിബ്രീൽ മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരികയും എന്നിട്ട് ഒരുപാട് ഈമാനെ പറ്റി കാര്യങ്ങളൊക്കെ ചോദിച്ച ഹദീസ് ഉണ്ടല്ലോ, അർബഅ നവവിയിലൊക്കെയുള്ള രണ്ടാമത്തെ ഹദീസ്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താണ്? അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വ അന്ന മുഹമ്മദൻ റസൂലുള്ളാ, ഒന്നാമത്തെ ഷഹാദത്താണ്, വ ഇഖാമിസ് സലാ വ ഈതാഇ സകാ, നിസ്കാരം നോമ്പ് നിസ്കാരം സകാത്ത് മൂന്നെണ്ണമല്ലോ, വ സൗമി റമദാൻ, റമദാനിലെ നോമ്പ്. അപ്പോൾ നാലാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതാണ്. നാലാം ഇസ്ലാമിയുടെ പഞ്ചസ്തംഭങ്ങളിൽ 4 കാര്യമാണ് നോമ്പ് എന്നുള്ളത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഹദീസിന്റെ തെളിവ്, നോമ്പ് റമദാനിലെ നോമ്പ് വാജിബാണ് എന്നുള്ളത്. അതുപോലെ തന്നെ സമാനമായ ഹദീസാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന, ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ടത് 5 സ്തംഭങ്ങളിലാണ്. സമാനമായ ആശയം തന്നെയാണ് അതിന് 4 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസൗമി റമദാൻ, റമദാനിലെ നോമ്പിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസാണ്, ഒരു അറബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പല കാര്യങ്ങളും ഇസ്ലാമിനെ പറ്റി ചോദിച്ച കൂട്ടത്തിൽ ഒരു ചോദ്യമാണ്, അഖ്ബിർനി മാ ഫറളല്ലാഹു അലയ്യ മിന സിയാമി, അള്ളാഹു നോമ്പായി എനിക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്താണെന്ന് എനിക്ക് അറിയിച്ചു തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുക്കുന്നതാണ് ഷഹ്റു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പാണ്. അപ്പോൾ ഇതുപോലെ ഒട്ടേറെ ഹദീസുകൾ ഇനിയും നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ നോമ്പ് നിർബന്ധമാണ്, റമദാൻ നോമ്പ് നിർബന്ധമാണ് എന്നത് അറിയിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഇതാണ് സുന്നത്തുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ. ഇനി ഇജ്മാ ഉണ്ട്, നമ്മൾ പറഞ്ഞു മുസ്ലിം ഉമ്മത്ത് ഒന്നടങ്കം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത്. മുൻഗാമികൾ മുതൽ തന്നെ, പൂർവികരായ മുതൽ തന്നെ ഇന്നോളമുള്ള മുസ്ലിമുകൾ എല്ലാവരും ഒന്നടങ്കം ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്, ഇജ്മാ ഉള്ള കാര്യമാണ് റമദാനിലെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത്. കാഫിർ അല്ലാതെ, അമുസ്ലിങ്ങളല്ലാതെ അതിനെ, അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളല്ലാതെ അതിനെ നിഷേധിക്കുകയില്ല. ആരെങ്കിലും ഇസ്ലാം റമദാൻ മാസത്തിലെ നോമ്പിനെ അതിന്റെ നിർബന്ധം ഉജൂബ് നിർബന്ധമില്ല എന്നല്ല, അല്ലെങ്കിൽ നിർബന്ധത്തെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ അതോടുകൂടി ഇസ്ലാമിൽ നിന്ന് മുർത്തദ് പുറത്തു പോവാണ്, മുർത്തദ്ദായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നോമ്പ്, റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ തെളിവുകൾ. ഒരു വിഷയം കൂടി പറഞ്ഞു നമുക്ക് ഇന്നത്തെ ഈ ദർസ് അവസാനിപ്പിക്കാം ഇൻഷാല്ലാ. നമ്മൾ പറഞ്ഞു റമദാനിലെ നോമ്പ് നിർബന്ധമാണ്, അത് നിർബന്ധമായ വർഷവും അതുപോലെ തന്നെ അതിന്റെ തെളിവുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ടത് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഒറ്റ തവണയായ മൊത്തത്തിൽ നിർബന്ധമാക്കപ്പെട്ടതല്ല, മറിച്ച് പല ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് നോമ്പ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത്. ചില ആയത്തുകളുടെ മഹദീസുകളെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പല ഘട്ടങ്ങളിലായി അല്ലെങ്കിൽ ഘട്ടങ്ങളിലായിക്കൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. ആദ്യ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ സഹാബത്തിനോട് ആഷൂറ നോമ്പ് നോക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചില ഹദീസുകൾ കാണാം ഓരോ മാസത്തിലെ മൂന്ന് ദിവസം നോമ്പ് നോക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറയുന്നു ആഷൂറ നോമ്പ് നിർബന്ധമായിരുന്നു ആ സമയത്ത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു. പിന്നീട് റമദാൻ മാസത്തിലെ നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിധി നിയമം അവതരിച്ചതോടുകൂടി പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നോമ്പ് ആഷൂറ നോമ്പ് കൽപ്പിക്കാറുണ്ടായിരുന്നില്ല, അത് സുന്നത്തായ നോമ്പുമായി മാറി. അതുപോലെ തന്നെ റമദാനിലെ ആ നോമ്പ് മൊത്തത്തിൽ നിർബന്ധമായിരുന്നില്ല, മറിച്ച് ഇഷ്ടമുള്ളവർക്ക് നോക്കാം, താല്പര്യമുള്ളവർക്ക് നോക്കാം, അല്ലാത്തവർക്ക് നോമ്പ് മുറിക്കുകയും ചെയ്യാം. പകരം ഓരോ ദിവസത്തെയും വിധിയായി പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുകയാണ് ചെയ്യാറുള്ളത്. ഇങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള അവസരം നൽകിക്കൊണ്ടായിരുന്നു ആദ്യഘട്ടത്തിലുള്ള നോമ്പിന്റെ നിയമനം. താല്പര്യമുള്ളവർക്ക് നോമ്പ് നോക്കാം, അല്ലാത്തവർ ഓരോ ദിവസത്തിന് ആയിക്കൊണ്ട് മിസ്കീനിന് ഓരോ സാധുക്കൾക്ക് ഓരോ ദിവസത്തിന്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. പിന്നീടുള്ള ഘട്ടം എന്ന് പറയുന്നത് ഇങ്ങനെ ഇഷ്ടമുള്ളവർക്ക് നോക്കാം, ഇഷ്ടമുള്ളവർക്ക് ഒഴിവാക്കാം എന്നുള്ള ആ ഒരവസ്ഥ മാറി ആ മാസത്തിൽ നാട്ടിലുള്ള ആരോഗ്യത്തോടുകൂടി നാട്ടിൽ ഹാജറുള്ള ഓരോ മുസ്ലിമിന്റെ മേലും നോമ്പ് നോക്കൽ നിർബന്ധമാണ്, നോക്കണം എന്ന് നിർബന്ധമായ രീതിയിൽ ഉള്ള നിയമനം വന്ന് അതാണ് രണ്ടാമത്തെ ഒരു ഘട്ടം. അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞതുപോലെ ഫമൻ ഷഹിദ മിൻകും ഷഹറ ഫലിയസും, ആ മാസത്തിൽ ആര് ഹാജറുണ്ടോ, ആരോഗ്യത്തോടെ ഹാജറുണ്ടോ അവൻ ആ മാസത്തിൽ നോമ്പ് നോക്കട്ടെ. അതോടുകൂടി എല്ലാവർക്കും നോമ്പ് നോക്കുക എന്നുള്ളത് നിർബന്ധമായി തീരും. ഇതാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ള ഘട്ടങ്ങൾ. സഹോദരങ്ങൾ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ദർസിൽ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നൊരു നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോമ്പിൻ്റെ താരീഫ് നിർവചനം എന്താണ് നമ്മൾ പഠിച്ചു, എന്താണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചു, അതിലൂടെ നോമ്പിൻ്റെ അർക്കാനുകൾ സ്തംഭങ്ങൾ റുക്നുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ അതിനുശേഷം നോമ്പിൻ്റെ ഇനങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള നോമ്പുകളുണ്ട്, നോമ്പിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ ഏതൊക്കെ നമ്മൾ പഠിച്ചു, പിന്നീട് റമദാനുമായി ബന്ധപ്പെട്ട റമദാൻ മാസത്തിലെ നോമ്പും അതിൻ്റെ വിധിയും അതിൻ്റെ തെളിവുകളും അതുപോലെ തന്നെ അത് നിർബന്ധമായി തീർന്ന നിർബന്ധമായ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അൽഹംദുലില്ലാ. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട് ആമുഖം എന്നുള്ളവർക്ക്, കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. നോമ്പിൻ്റെ നിബന്ധനകൾ, നോമ്പ് സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ, ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമായി തീരുന്നത്, അതുപോലെ തന്നെ നോമ്പിൻ്റെ ചില ശ്രേഷ്ഠതകൾ, റമദാൻ മാസത്തിൻ്റെ ചില ശ്രേഷ്ഠ മഹത്വങ്ങൾ, ഇതൊക്കെ ഇൻഷാല്ലാഹ് അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകാനെ കഴിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഇഖ്ലാസ് നൽകുമാറാവട്ടെ. ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് ഇൽമു നേടുവാനും അതുപോലെ ആ ഇൽമു മുഖേന അമലുകൾ ചെയ്യുവാനും തഖ്വ നിലനിർത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും അവസാനം നല്ലൊരു പര്യവസാനത്തോടുകൂടി മരണപ്പെടുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അവസാനം ഒരു കാര്യം കൂടി ഉണർത്തട്ടെ, പല തിരക്കുകളും മാറി ഒരുപാട് ഒഴിവ് സമയങ്ങൾ ലഭിച്ച ഒരവസ്ഥയിലാണ് നമ്മൾ പലരുമുള്ളത്. ഈ ഒരു ഒഴിവ് സമയങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിലായിക്കൊണ്ട് ചിലവഴിക്കുവാൻ പരിശ്രമിക്കുക. കൂടുതൽ പഠിക്കുവാനും അറിവ് നേടുവാനും ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുക. മറ്റേത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നത് പോലെ പരലോകത്ത് ഈ ഒഴിവ് സമയം തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള കൃത്യമായ ബോധത്തോടുകൂടി അവന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട മാർഗത്തിലെ കൊണ്ട് ഈ ഒഴിവ് സമയത്തെ ചെലവഴിക്കുക. അള്ളാഹു സുബ്ഹാന വ തആല എനിക്കും നിങ്ങൾക്കും അതിലെ തൗഫീഖ് നൽകുമാറാവട്ടെ. വഹാദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു വസല്ലം വബാറക അല അബ്ദിഹി വറസൂലിഹി നബിയന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.